പാഠം 5. സഭ മിശിഹായുടെ ശരീരം. തീക്ഷ്ണമതിയായ ഒരു ഭരിസേനായിരുന്നു സാവൂർ. പ്രസിദ്ധനായിരുന്ന റബ്ബി ഗമാലിയേലിന്റെ ശിഷ്യൻ. ഈശോയുടെ നാമം പോലും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. ഒരിക്കൽ ക്രിസ്തുമാർഗം പിന്തുടരുന്ന സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും ബന്ധനസ്ഥനാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാനുള്ള അധികാരപത്രവുമായി ദമാസ്കസിലേക്ക് പോവുകയായിരുന്നു സാവൂർ. ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായ ഒരു മിന്നലൊടിയേറ്റ് അവൻ നിലം പതിച്ചു. ഒരു സ്വരം, "സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു?" അവൻ ചോദിച്ചു. "കർത്താവേ, അങ്ങ് ആരാണ്?" അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, "നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും." അന്ധനായിത്തീർന്ന അവനെ കൂട്ടുകാർ കൈപിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. തനിക്ക് പ്രത്യക്ഷപ്പെട്ട അസാധാരണ പ്രകാശവലയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാവൂളിന് കഴിഞ്ഞു. യഹൂദ മത നേതാക്കൾ ദൈവദൂഷകനായി കരുതി കുരിശിൽ തറച്ച നസ്രായനായ ഈശോ ഉയർത്തെഴുന്നേറ്റ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായും ജീവിച്ചിരിക്കുന്നു. ഈശോ തന്റെ അനുയായികളായ ക്രിസ്ത്യാനികളിലൂടെ സഭയിലൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം സാവൂളിനെ സഹായിച്ചു. സഭ മിശിഹായുടെ ശരീരം. പൗലോസായി മാറിയ സാവൂളിന് ദൈവീക ദർശനം നൽകിയ വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു സഭ മിശിഹായുടെ ശരീരമാണ് എന്ന സത്യം. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ തന്നെയാണ് പീഡിപ്പിച്ചതെന്ന് ഈ ദർശനത്തിലൂടെ ഈശോ വ്യക്തമാക്കി കൊടുത്തു. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ സ്ലീഹ പറയുന്നു, "നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്." സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ് മിശിഹായാണെന്ന് പൗലോ സ്ലീഹ പഠിപ്പിക്കുന്നു. മിശിഹ ശിരസായുള്ള സഭാശരീരത്തിലെ അവയവങ്ങളാണ് അംഗങ്ങളായ നാം ഓരോരുത്തരും. ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി അവയവങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് ശിരസിൽ നിന്നാണല്ലോ. അതുപോലെ മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളായ സഭാംഗങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് ശിരസായ മിശിഹായിൽ നിന്നാണ്. അവയവങ്ങൾ ശിരസിനെ എന്ന പോലെ സഭാംഗങ്ങൾ മിശിഹായെ അനുസരിക്കണം. മനുഷ്യവ്യക്തിയുടെ ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം ജീവാത്മകമാണ്. അതുപോലെ മിശിഹായും സഭയും തമ്മിലും ജീവാത്മകമായ ബന്ധമുണ്ട്. ശിരസും ശരീരത്തിലെ ഓരോ അവയവവും ഒരേ ജീവനിലേക്കാണ് പങ്കുചേരുന്നത്. അപ്രകാരം തന്നെ ശിരസായ മിശിഹായുടെ ദൈവിക ജീവനാണ് അവയവങ്ങളായ നമ്മിലേക്കും പ്രസരിക്കുന്നത്. സഭാഗാത്രത്തെ പരിപോഷിപ്പിക്കുന്ന ഈശോ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, "നിങ്ങളെ അനാഥരായി വിടുകയില്ല. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും." ഈശോയുടെ ഈ നിരന്തര സാന്നിധ്യം സഭയിൽ പ്രധാനമായും തിരുവചനത്തിലൂടെയും കൂദാശകളിലൂടെയും സഭാകൂട്ടായ്മകളിലൂടെയുമാണ് തുടരുന്നത്. തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മെ നയിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മെ അനുദിനം പരിപോഷിപ്പിക്കുന്നു. ഈശോയുടെ ശരീരത്തിലും രക്തത്തിലും പങ്കുപറ്റിക്കൊണ്ട് നാം അവിടുത്തോട് ഐക്യപ്പെടുന്നു. അതോടൊപ്പം ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പങ്കുചേരുന്നതിനാൽ സഭാംഗങ്ങൾ തമ്മിൽ തമ്മിലും ഐക്യപ്പെടുന്നു. അങ്ങനെ സഭാ കൂട്ടായ്മ ശക്തിപ്പെടുന്നു. സഭയിലെ വിവിധ ശുശ്രൂഷകൾ. പലതെങ്കിലും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് ഒരു ശരീരത്തിന് രൂപം കൊടുക്കുന്നത് പോലെ വിശ്വാസികൾ മിശിഹായിൽ ഒരു ശരീരമായി തീരുന്നു. ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടെങ്കിലും ഓരോ അവയവത്തിനും ധർമ്മം വ്യത്യസ്തമായിരിക്കുന്നു. ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അവയവങ്ങൾ പരസ്പരം സഹായികളായി വർത്തിക്കുന്നു. അപ്പോൾ മാത്രമേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയുള്ളൂ. ഇപ്രകാരം ഓരോ സഭാംഗത്തിൻ്റെയും ധർമ്മം വ്യത്യസ്തമാണ്. ദൈവം ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ശുശ്രൂഷകൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് ലീഹ പറയുന്നത് പോലെ ദൈവം തന്റെ സഭയിൽ ഒന്നാമത് സ്ലീഹന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും പിന്നെ അത്ഭുത പ്രവർത്തകരെയും രോഗശാന്തി നൽകുന്നവരെയും സഹായികളെയും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും നിയമിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കനുസരിച്ച് അവ നിറവേറ്റാനാവശ്യമായ കൃപകളും അവിടുന്ന് നൽകിയിരിക്കുന്നു. സഭാമക്കളായ നമ്മുടെ കടമ നമുക്കും മറ്റുള്ളവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങളും വരങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി ഈശോയുടെ ഇഷ്ടമനുസരിച്ച് അവ വിനിയോഗിക്കുക എന്നുള്ളതാണ്. ദൈവമഹത്വവും സഭയുടെ വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ടുവേണം അവ വിനിയോഗിക്കുവാൻ. നന്മ ചെയ്യുന്നതിനും നമുക്കുള്ളത് പങ്കുവെക്കുന്നതിനും വൈമനസ്യം കാണിക്കരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. കൊടുക്കുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ ആഭികാമ്യമാണ്. അവരിന് നന്മ ചെയ്യാൻ പറ്റാത്ത ദിവസം നിന്റെ ആയുസിന്റെ കണക്കിൽ കൂട്ടേണ്ടതില്ല എന്ന് വിശുദ്ധ ചാവറയച്ചനും പഠിപ്പിക്കുന്നു. ഈശോയെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിക്കുന്നു. ഈശോയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ ശരീരമായ സഭയെയും നാം സ്നേഹിക്കണം. സഭയിൽ നിന്ന് വേർപ്പെടുത്തി മിശിഹായെയോ മിശിഹായിൽ നിന്ന് വേർപ്പെടുത്തി സഭയെയോ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ നമുക്ക് കഴിയുകയില്ല. സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെങ്കിൽ സഭയിൽ മിശിഹായെ കാണാൻ നാം പഠിക്കണം. മിശിഹായാണ് സഭയിൽ ജീവിക്കുന്നത്. സഭയിലൂടെയാണ് മിശിഹ നമ്മെ പഠിപ്പിക്കുകയും നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. സഭാ അംഗങ്ങളെല്ലാവരും മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് തിരിച്ചറിവോടുകൂടി എല്ലാവരെയും പ്രത്യേകിച്ച് മിശിഹായുടെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായ ദരിദ്രർ, പീഡിതർ, ഹൃദയം തകർന്നവർ, രോഗികൾ, അനാഥർ, വിധവകൾ, വൃദ്ധർ, ശിശുക്കൾ മുതലായവരെ പ്രത്യേകം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 12:12-31 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. 1 കൊരിന്ത്യർ 12:27. നമുക്ക് പ്രാർത്ഥിക്കാം. സഭാശരീരത്തിൻ്റെ ശിരസും സംരക്ഷകനുമായ മിശിഹായെ, അങ്ങയിൽ വളരുന്നതിനും സഭാഗാത്രത്തെ പടുത്തുയർത്തുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. എൻ്റെ തീരുമാനം. സഭയുടെ പ്രാദേശിക ഘടകമായ ഇടവകയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. പലതെങ്കിലും മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചേർന്ന് ഒരു ശരീരത്തിന് രൂപം കൊടുക്കുന്നത് പോലെ വിശ്വാസികൾ മിശിഹായിൽ ഒരു ശരീരമായി തീരുന്നു. മിശിഹായുടെ ഈ ശരീരഘടനയിൽ അംഗങ്ങളുടെയും ധർമ്മങ്ങളുടെയും വൈവിധ്യം പ്രകടമാണ്. പക്ഷേ സഭയുടെ ക്ഷേമത്തിനായി തൻ്റെ വിവിധ ദാനങ്ങൾ അവളുടെ മേൽ ചൊരിയുന്ന പരിശുദ്ധാരൂപി ഒന്നേയുള്ളൂ. അവിടുന്ന് ഇങ്ങനെ തൻ്റെ ദാനങ്ങൾ വിതരണം ചെയ്യുന്നത് തൻ്റെ സമൃദ്ധിക്കും സഭയുടെ ശുശ്രൂഷയെ സംബന്ധിച്ച ആവശ്യങ്ങൾക്കും അനുസൃതമായിട്ടാണ്. തിരുസഭ 7. മാതൃസഭയെ അറിയാൻ. 17-ാം നൂറ്റാണ്ട് വരെ മാർത്തോമ ക്രിസ്ത്യാനികളെ നയിച്ചിരുന്നത് കൽദായ പാത്രിയാർക്കീസിനാൽ നിയമിതരായ മെത്രാന്മാരായിരുന്നു. ഇവർ വിദേശീയരായിരുന്നതിനാൽ സഭാഭരണം സംബന്ധമായ കാര്യങ്ങൾ മുഖ്യമായും തദ്ദേശീയനായ ആർച്ച് ഡീക്കനിൽ നിക്ഷിപ്തമായിരുന്നു. ആർച്ച് ഡീക്കൻ അവിവാഹിതനായ പുരോഹിതനായിരുന്നു. സഭാ അംഗങ്ങളുടെ സാമൂഹികവും സഭാപരവുമായ നേതൃത്വം ആർച്ച് ഡീക്കനായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നതും അദ്ദേഹമായിരുന്നു. മെത്രാന്റെ അഭാവത്തിൽ സഭാഭരണം നിർവഹിക്കുക, മെത്രാന്റെ സ്ഥാനാരോഹണം നടത്തുക തുടങ്ങിയവയും ആർച്ച് ഡീക്കന്റെ പ്രത്യേക അധികാരങ്ങളായിരുന്നു. മാർത്തോമ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് നിർത്തിയ മുഖ്യ ഘടകം ആർച്ച് ഡീക്കൻ സ്ഥാനമായിരുന്നു. ഇന്ത്യ മുഴുവന്റെയും അർക്കദിയാക്കോൻ, ജാതിക്കു കർത്തവ്യൻ തുടങ്ങിയ സ്ഥാനപ്പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു.